ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ ഭരണ പ്രതിപക്ഷ ബഹളം. രാജ്യസഭ ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. സംസ്ഥാനത്തെ ആരോഗ്യമേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ നിയമസഭയിൽ പ്രതിഷേധം. ഉപക്ഷേപത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷ വാക്കൌട്ട്. പ്രവാസി മലയാളികൾക്കും കുടുംബാംഗങ്ങൾക്കുമായി സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുൻ കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ. പ്രഖ്യാപനം നടത്തിയത് കേന്ദ്രമന്ത്രിയും കേന്ദ്ര നിരീക്ഷകനുമായ പ്രഹ്ലാദ് ജോഷി. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് ലക്നൗ സൂപ്പർ ജയിന്റ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ ഛത്തീസ്ഗഡ് ഒഡീഷ സന്ദർശനത്തിന് തുടക്കമായി. റായ്പൂരിൽ ഛത്തീസ്ഗഡ് നിയമസഭയുടെ രജത ജൂബിലി ആഘോഷത്തെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്തു. ഒഡീഷയിലെ നയാഗഡിൽ നടക്കുന്ന ഭാരതീയ ബിശ്വബസു ശബർ സമാജിന്റെ സ്ഥാപകദിന ചടങ്ങിലും ശ്രീമതി മുർമു പങ്കെടുക്കും. പാർലമെന്റിൽ ഭരണ പ്രതിപക്ഷ ബഹളം. ഉത്തർപ്രദേശിലെ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ലോക്സഭയിൽ സമാജ്വാദി പാർട്ടി എംപിമാർ പ്രതിഷേധിച്ചു. കർണാടകയിലെ സംവരണ വിഷയത്തിൽ ബിജെപി എംപിമാർ രാജ്യസഭയിൽ പ്രതിഷേധിച്ചു. പ്രതിഷേധത്തെ തുടർന്ന് ഇരുസഭകളും ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. സംസ്ഥാനത്തെ ആരോഗ്യമേഖലയിലെ വിവിധ വിഷയങ്ങളിലെ ഉപക്ഷേപത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ നിന്നും പ്രതിപക്ഷ വാക്കൌട്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സാ പിഴവ് മൂലം രോഗി മരിച്ചതായി പരാതി. സർക്കാർ ആശുപത്രികളിലെ മരുന്നുക്ഷാമം എന്നീ വിഷയങ്ങളിൽ പ്രതിപക്ഷത്തു നിന്ന് പി സി വിഷ്ണുനാഥ് ആണ് നോട്ടീസ് നൽകിയത്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ പകർച്ചവ്യാധിയുള്ള സംസ്ഥാനമായി കേരളം മാറിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. എലിപ്പനി അടക്കമുള്ള പകർച്ചവ്യാധികൾ തടയുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ഒറ്റപ്പെട്ട ചില സംഭവങ്ങളെ മുൻനിർത്തി ആരോഗ്യമേഖലയെ ഇകഴ്ത്താൻ ശ്രമിക്കുന്നത് നിർഭാഗ്യകരമാണെന്ന് മന്ത്രി എം പി രാജേഷ് മറുപടി നൽകി. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് നടപടികൾ നിർത്തിവയ്ക്കണമെന്ന ഉപക്ഷേപത്തിന് സ്പീക്കർ അനുമതി നിഷേധിക്കുകയായിരുന്നു. പ്രവാസി മലയാളികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കുമായി സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഏജന്റുമാർ മുഖേന വിദേശ റിക്രൂട്ടിംഗ് നടക്കുമ്പോൾ ഉദ്യോഗാർത്ഥികളുടെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകണമെന്ന് അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. വിദേശ രാജ്യത്ത് ജോലിക്ക് പോകുന്നവർക്ക് എംബസി മുഖേന സൌകര്യങ്ങളൊരുക്കിയാൽ തൊഴിൽ തട്ടിപ്പുകൾ തടയാനാകുമെന്നും ഈ ആവശ്യം കേന്ദ്രത്തോട് ഉന്നയിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി.
ഏതൊരു വിദേശ രാജ്യത്ത് ജോലിക്ക് ചെല്ലുമ്പോഴും ആ ജോലി സ്വീകരിക്കുന്നവർക്ക് എംബസി മുഖേന ഒരു സൌകര്യം ഒരുക്കുക എന്നുള്ളതാണ്. എവിടെയാണോ തൊഴിൽ ചെയ്യേണ്ടത് ആ തൊഴിൽ ഉടമ എംബസിയുമായി ബന്ധപ്പെട്ട് ഈ ആളെ സ്വീകരിക്കുന്നില്ല വരണം. അപ്പോൾ മറ്റ് തട്ടിപ്പുകളോ ആനുകൂല്യങ്ങൾ ലഭിക്കാതിരിക്കലോ മറ്റ് പ്രയാസങ്ങളോ ഒഴിവാക്കാൻ സാധിക്കും. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യത്തെ പൌരരുടെ കാര്യത്തിൽ ഇത്തരമൊരു നിലപാട് കേന്ദ്ര ഗവൺമെന്റ് ഇതേവരെ സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല. വിവിധ ഘട്ടങ്ങളിൽ ഈ ആവശ്യം ഉന്നയിച്ചതാണ്.
തൃശൂർ പൂരം കുറ്റമറ്റ രീതിയിൽ നടത്തുന്നതിന് സർക്കാർ വലിയ പ്രാധാന്യമാണ് നൽകുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പൂര നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഈ മാസം 1-ാം തീയതി ചേർന്ന അവലോകന യോഗത്തിൽ കേന്ദ്ര വിജ്ഞാപനത്തിലെ നിബന്ധനകൾ നടപ്പാക്കുന്നതിലെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ചർച്ചയായിരുന്നു. യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ പൂരം നടത്താനുള്ള നടപടികൾ ചർച്ച ചെയ്തെന്നും സാധ്യമായ നടപടികൾ സൂചിപ്പിച്ച് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന് കത്ത് നൽകിയതായും മുഖ്യമന്ത്രി വ്യക്തമാക്കി. രാജ്യത്ത് ഏറ്റവും മികച്ച രീതിയിൽ തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കുന്ന സംസ്ഥാനം കേരളമാണെന്ന് മന്ത്രി എം പി രാജേഷ്. 2024-25 സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാനത്ത് 8.57 കോടി തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിച്ചതായി മന്ത്രി നിയമസഭയിൽ അറിയിച്ചു. തൊഴിലുറപ്പ് പദ്ധതിക്കുള്ള വിഹിതം ഓരോ ബജറ്റിലും കേന്ദ്ര സർക്കാർ വെട്ടിക്കുറയ്ക്കുകയാണെന്നും പദ്ധതിയിൽ കേരളത്തിന് 811.98 കോടി രൂപ ലഭിക്കാനുണ്ടെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം പുരോഗമിക്കുന്നു. നിയമസഭാ ചേംബറിലാണ് യോഗം. മന്ത്രിമാരും പോലീസ് എക്സൈസ് ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നുണ്ട്. അന്വേഷണ സംഘങ്ങളെയും വകുപ്പുകളെയും സംയോജിപ്പിച്ച് ലഹരി വ്യാപനം തടയുന്നതിനുള്ള പുതിയ പദ്ധതികൾ യോഗത്തിൽ തീരുമാനിക്കും. ഹരിത കേരളം മിഷൻ പരിസ്ഥിതി സംഗമത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. 2 ദിവസത്തെ പരിപാടി ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ ജലസുരക്ഷ സമീപന രേഖയുടെ പ്രകാശനവും മുഖ്യമന്ത്രി നിർവഹിക്കും. മന്ത്രിമാരായ എം പി രാജേഷ്, കെ എൻ ബാലഗോപാൽ, റോഷി അഗസ്റ്റിൻ, വി ശിവൻകുട്ടി എന്നിവർ പങ്കെടുക്കും. മുൻ കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖരെ ബിജെപി സംസ്ഥാന അധ്യക്ഷനായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഇന്ന് തിരുവനന്തപുരത്ത് നടന്ന ബിജെപി സംസ്ഥാന പ്രതിനിധി സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രിയും കേന്ദ്ര നിരീക്ഷകനുമായ പ്രഹ്ലാദ് ജോഷിയാണ് പ്രഖ്യാപനം നടത്തിയത്. ചടങ്ങിൽ പാർട്ടി പതാക മുൻ അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രാജീവ് ചന്ദ്രശേഖരന് കൈമാറി. ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനത്തെ തുടർന്ന് ഇന്നലെ തിരുവനന്തപുരത്ത് ചേർന്ന കോർ കമ്മിറ്റി യോഗം ശ്രീ രാജീവ് ചന്ദ്രശേഖരെ ബിജെപി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കുകയായിരുന്നു. വയനാട് പുനരധിവാസ ടൌൺഷിപ്പിനുള്ള 1-ാം ഘട്ട ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെട്ടവർക്ക് സമ്മതപത്രം നൽകാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. ടൌൺഷിപ്പിൽ വീട് വേണോ സാമ്പത്തിക സഹായം വേണോ എന്നത് പരിശോധിച്ച ശേഷം ഗുണഭോക്താക്കളുടെ അന്തിമ പട്ടിക ഏപ്രിൽ 20 പ്രസിദ്ധീകരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
കോട്ടയം ജില്ലയിൽ ആകാശവാണി പാർട്ട് ടൈം കറസ്പോണ്ടിനെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനുള്ള അപേക്ഷ ക്ഷണിക്കുന്നു. അപേക്ഷകർ ജില്ലാ ആസ്ഥാനത്ത് നിന്നും 10 കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിര താമസക്കാരായിരിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് പ്രസാർഭാരതി.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി May 30. വിശദവിവരങ്ങൾക്ക് തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ 0471 2342 4983 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. സംസ്ഥാനത്ത് ആശാവർക്കർമാർ നടത്തുന്ന അനിശ്ചിതകാല നിരാഹാര സമരം 5-ാം ദിവസത്തിലേക്ക് കടന്നു. നിരാഹാരമിരിക്കുന്ന 3 ആശാപ്രവർത്തകർക്ക് പിന്തുണയുമായി ആശമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കൂട്ട ഉപവാസം ആരംഭിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കഴിഞ്ഞ 43 ദിവസമായി ആശാപ്രവർത്തകർ സമരത്തിലാണ്. ഇന്ന് ലോക ക്ഷയരോഗ ദിനം. ക്ഷയരോഗത്തിന്റെ ആരോഗ്യ സാമൂഹിക സാമ്പത്തിക പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും രോഗവ്യാപനം തടയുന്നതിനുമായി എല്ലാ വർഷവും March 24 ദിനാചരണം സംഘടിപ്പിക്കുന്നു. അതെ, ക്ഷയരോഗം തുടച്ചു നീക്കാം, പ്രതിജ്ഞാബദ്ധരാകുക, പ്രയത്നിക്കുക, നടപ്പാക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഇന്ത്യയെ ക്ഷയരോഗ വിമുക്തമാക്കാൻ കൂട്ടായ പ്രവർത്തനം ആവശ്യമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു ദിനാചരണ സന്ദേശത്തിൽ പറഞ്ഞു. ക്ഷയരോഗ ദിനാചരണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു. ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനവും 100-ദിന കർമ്മ പരിപാടിയുടെ സമാപനവും തിരുവനന്തപുരത്ത് നടന്നു. ക്ഷയരോഗം തുടച്ചു നീക്കാൻ ഒരുമിച്ചുള്ള പ്രവർത്തനം അനിവാര്യമാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്നലെ ദിനാചരണ സന്ദേശത്തിൽ പറഞ്ഞു. ക്ഷയരോഗത്തിനെതിരെയുള്ള അവബോധമാണ് മികച്ച പ്രതിരോധ മാർഗമെന്നും ലക്ഷണങ്ങൾ കണ്ടാലുടൻ ചികിത്സ തേടണമെന്നും കൊല്ലം ജില്ലാ ആശുപത്രിയിലെ ശ്വാസകോശ രോഗ വിദഗ്ധ ഡോ വിനീത നായർ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
ടിബിയുടെ ചികിത്സ 6 മാസം തൊട്ട് 18 മാസം വരെ നീണ്ടു നിൽക്കാം. ടിബിയുടെ ലക്ഷണങ്ങൾ ഉള്ളവര് ഉടൻ തന്നെ ഡോക്ടറെ സമീപിക്കുകയും ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ച് സമഗ്രമായ പരിശോധനകൾ നടത്തേണ്ടതാണ്. ടിബിയുടെ പരിശോധനകളും ചികിത്സയും സൌജന്യമായി എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ടിബി പൊതുസ്ഥലങ്ങളിൽ എളുപ്പത്തിൽ പകരുന്ന ഒരു രോഗമാണ്. എന്നാൽ പൂർണ്ണമായി ചികിത്സിച്ച് ഭേദമാക്കാവുന്ന രോഗമാണ്. അതിനാൽ പരിഭ്രാന്തിയല്ല, അവബോധം തന്നെയാണ് ടിബി രോഗത്തിന്റെ പ്രതിരോധത്തിനുള്ള മാർഗം. നമുക്ക് ഒന്നിച്ച് ടിബി നിർമാർജ്ജനം ചെയ്യാം.
കാസർഗോഡ് ജില്ലയിലെ 10 പഞ്ചായത്തുകൾക്ക് ക്ഷയരോഗ മുക്ത അംഗീകാരം നൽകാനുള്ള ശുപാർശ ജില്ലാ ക്ഷയരോഗ നിവാരണ ബോർഡ് യോഗം തീരുമാനിച്ചു. ജില്ലയിലെ ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങളും യോഗം അവലോകനം ചെയ്തു. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് ലക്നൗ സൂപ്പർ ജയന്റ്സിനെ നേരിടും. വിശാഖപട്ടണത്ത് രാത്രി 7:30 മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 789 പോയിന്റ് ഉയർന്ന് 77,897. ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 288 പോയിന്റ് നേട്ടത്തിൽ 23,641 വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. ഗ്രാമിന് 15 രൂപ കുറഞ്ഞ് 8,215 രൂപയും പവന് 65,720 രൂപയുമാണ് ഇന്നത്തെ വില. ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് 50% താഴ്ന്നു. ചൂട് കനക്കുകയും വൈദ്യുത ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും ചെയ്തതോടെയാണ് അണക്കെട്ടിലെ ജലനിരപ്പ് ക്രമാതീതമായി താഴ്ന്നു തുടങ്ങിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
ഇടുക്കി അണക്കെട്ടിൽ നിലവിലെ ജലനിരപ്പ് 2,355.18 അടിയാണ്. ഇത് പൂർണ്ണ സംഭരണ ശേഷിയുടെ 50% വരും. കഴിഞ്ഞ വർഷം ഇതേ സമയം 2,351.08 അടി ജലം അവശേഷിച്ചിരുന്നു. അണക്കെട്ടുകളിൽ ജലനിരപ്പ് കുറയുന്നത് സംസ്ഥാനത്തെ ആഭ്യന്തര വൈദ്യുതി ഉൽപാദനത്തെ സാരമായി ബാധിക്കും. 81.90 യൂണിറ്റ് വൈദ്യുതി പുറം സംസ്ഥാനങ്ങളിൽ നിന്നും വിലയ്ക്ക് വാങ്ങിയപ്പോൾ 19.26 യൂണിറ്റ് വൈദ്യുതി ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിച്ചു.
കുംഭമേളയിൽ മഹാമണ്ഡലേശ്വർ പദവിയിലെത്തിയ സ്വാമി ആനന്ദവനം ഭാരതി കൊല്ലത്ത് അമൃതാനന്ദമയി മഠം സന്ദർശിച്ചു. ആശ്രമത്തിലെ മുതിർന്ന സന്യാസിമാരും അന്തേവാസികളും ചേർന്ന് അദ്ദേഹത്തിന് സ്വീകരണം നൽകി. ലഹരി വ്യാപനത്തിനെതിരെ തൃശൂർ പുതുക്കാട് ജനസഭ സംഘടിപ്പിച്ചു. കെ രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കെതിരെ ജാഗ്രതാ സമിതികൾ രൂപീകരിക്കാനും ജനകീയ പങ്കാളിത്തത്തോടെ തുടർ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും യോഗത്തിൽ തീരുമാനമായി. വീണ്ടും വിവിധ വിഷയങ്ങളിൽ പാർലമെന്റിൽ ഭരണ പ്രതിപക്ഷ ബഹളം. സംസ്ഥാനത്തെ ആരോഗ്യമേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ നിയമസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം. ഉപക്ഷേപത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷ വാക്കൌട്ട്. പ്രവാസി മലയാളികൾക്കും കുടുംബാംഗങ്ങൾക്കുമായി സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുൻ കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ BJP സംസ്ഥാന അധ്യക്ഷൻ. പ്രഖ്യാപനം നടത്തിയത് കേന്ദ്രമന്ത്രിയും കേന്ദ്ര നിരീക്ഷകനുമായ പ്രഹ്ലാദ് ജോഷി. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.